ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വെള്ളിയാഴ്ചയും നമുക്ക് കർത്താവിൻ്റെ തിരുവചനത്തിന് മുൻപാകെ വരാൻ കർത്താവ് കൃപയാൽ ഒരവസരം തന്നിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നു, നാം നമ്മുടെ നിത്യതയോടെ അടുത്തുകൊണ്ടിരിക്കുന്നു. താത്വികമായിട്ട് ഇതെല്ലാം നമുക്കറിയാം, പക്ഷേ നാം ഈ പറയുന്ന വാക്കുകൾക്ക് അത്ര ഗൗരവം കൊടുക്കാറില്ല. ഇന്ന് എന്ന ഈ ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇന്നലെ എല്ലാം കഴിഞ്ഞു പോയി, നാളെ എന്തെന്നോ കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണല്ലോ ചിന്തകന്മാർ പറയുന്നത്, യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി, ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. നമുക്ക് സമ്മാനമായി കിട്ടിയിരിക്കുന്ന ഒരു ദിവസം, ഈ ദിവസം നാം പ്രയോജനപ്പെടുത്തണം. നാളെ കിട്ടുമോ എന്നറിഞ്ഞുകൂടാ. ഇന്നലെയെല്ലാം കഴിഞ്ഞു പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്ന വിഷയം നിങ്ങൾക്ക് ഓർമ്മ കാണും. ഭാഗ്യവാൻ, ബുദ്ധിമാൻ, നീതിമാൻ. ഭാഗ്യവാൻ ആരാണ് എന്ന് നാലഞ്ചാറ് കാര്യങ്ങൾ നാം ചിന്തിച്ചു. ആരാണ് ബുദ്ധിമാനെന്ന് അതും നാം ചില കാര്യങ്ങൾ ചിന്തിച്ചു. ആരാണ് നീതിമാൻ, അതാണ് ഇപ്പോൾ നാം ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആരാണ് നീതിമാൻ? ദൈവത്തിന് സ്തോത്രം. വേദവസം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 3:10 വായിക്കുമ്പോൾ കാണാം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന്. നമുക്ക് വായിച്ച് കേൾക്കാം.
നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ.
ദൈവത്തിന് സ്തോത്രം. ആരുമില്ല, നീതിമാനായിട്ട് ആരുമില്ല എന്നാണ് തിരുവചനം പറയുന്നത്. അത് ദൈവം കൽപ്പിക്കുന്ന വാക്കുകളാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. നീതിമാനായിട്ട് ആരുമില്ല, അതേ വാക്യം തന്നെ നാം റോമർക്കെഴുതിയ ലേഖനം 3:23 കാണുന്നുണ്ട്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത്
ദൈവ
തേജസ് ഇല്ലാത്തവരായി തീർന്നു.
അവന്റെ കൃപയാൽ
ക്രിസ്തുയേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം
സൗജന്യമായത്രേ
നീതീകരിക്കപ്പെടുന്നത്.
വിശ്വസിക്കുന്നവർക്ക്
അവൻ തൻ്റെ രക്തം മൂലം
പ്രായശ്ചിത്തമാകുവാൻ
ദൈവം യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നീതിമാൻ ആരുമില്ല എന്നാണ് പറയുന്നത്. ഒരു വ്യത്യാസമില്ലെന്നാണ്. വൃദ്ധനെന്നോ ശിശുവെന്നോ വ്യത്യാസമില്ല, പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, പണ്ഡിതനെന്നോ പാവനെന്നോ വ്യത്യാസമില്ല, അഭ്യസ്തവിദ്യനെന്നോ നിരക്ഷര വിഷയെന്നോ വ്യത്യാസമില്ല, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 1:17 എന്ന് പറയുന്നു, നമുക്ക് നോക്കാം.
അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ.
നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. നീതിമാൻ, നീതിമാൻ ആരുമില്ല, പക്ഷേ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതുതന്നെയാണ് റോമർക്കെഴുതിയ ലേഖനം 5:1 നമുക്ക് വായിക്കാം.
വിശ്വാസത്താൽ
നീതീകരിക്കപ്പെട്ടിട്ട്
നമ്മുടെ
കർത്താവായ യേശുക്രിസ്തു മൂലം
നമുക്ക്
ദൈവത്തോട് സമാധാനമുണ്ട്. സ്തോത്രം. നാം ദൈവത്തിൽ നകർന്നവരാണ്. നാം ദൈവഭവനത്തിൽ വസിപ്പാൻ യോഗ്യരല്ല. നാം ദൈവാലയത്തിൽ പ്രവേശിപ്പാൻ യോഗ്യരല്ല. നാം അശുദ്ധരാണ്. നാം എല്ലാം പ്രാകൃതരാണ്. നാം എല്ലാം പാപികളാണ്. ആർക്കും വ്യത്യാസമില്ല, എല്ലാവരും. എന്നാൽ വിശ്വാസത്താൽ നീതിമാനായി തീരാൻ സാധിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തമൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ അല്പം പ്രയാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണ് നീതിമാനാകുക, എന്നിങ്ങനെയാണ് നീതിമാനാകുക എന്നുള്ളത് കാതലായ ഒരു ചിന്താവിഷയം തന്നെയാണ്. പക്ഷേ എനിക്കതെങ്ങനെ കിട്ടും, എനിക്കതെങ്ങനെ സാധിക്കും? ഇവിടെ താൻ കാണുന്നു, വിശ്വാസത നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ക്രിസ്തു മൂലം സമാധാനമുണ്ട്. ക്രിസ്തു മൂലം സമാധാനമുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ യേശു ക്രിസ്തു നിൽക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപം മുഴുവൻ ഏറ്റുകൊണ്ട് കുരിശിൽ മരിച്ചു. കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപം വഹിച്ചുകൊണ്ടാണ്. അത് വിശ്വസിക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു കൃപയാണ്. പലർക്കും അത് മനസ്സിലാകുന്നില്ല. യേശു ക്രിസ്തു പാപം ഏറ്റുകൊണ്ട് ക്രൂശിൽ മരിച്ചു, നീതീകരണം, രക്ഷ, സൗജന്യമാണ് എന്ന് പറഞ്ഞാൽ പലർക്കും പിടികിട്ടുന്നില്ല. ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യേണ്ട, എനിക്ക് നീതിമാനാകാൻ ക്രിസ്തു വഴി ഒരുക്കിയിരിക്കുന്നു. ഞാൻ ഒരു പുണ്യപ്രവൃത്തിയും ചെയ്യേണ്ട, യേശു ക്രിസ്തു എന്നെ നീതിമാനാക്കിയിരിക്കുന്നു. എൻ്റെ പാപം മുഴുവൻ യേശു വഹിച്ചു. ഞാൻ പാപിയാണ്, എന്നാൽ എൻ്റെ പാപം മുഴുവൻ യേശു വഹിച്ചു. എൻ്റെ പാപം മുഴുവൻ ഏറ്റുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് മനസ്സിലാക്കുന്നതിന് പ്രയാസമുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ലേവ്യ പുസ്തകം 16-ാം അധ്യായം നോക്കുക. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ രണ്ട് കോലാട്ടുകൊറ്റന്മാരെ യാഗപീഠത്തിൽ കൊണ്ടുവരുന്നതായി കാണിക്കുന്നു. രണ്ട് കോലാട്ടുകൊറ്റന്മാരെ, അവയിലൊന്നിനെ യാഗത്തിനായി തിരഞ്ഞെടുക്കുന്നു. ആ ആട്ടുകൊറ്റനെ കൊന്ന് അതിൻ്റെ രക്തം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അത് കൃപാസനത്തിൽ തളിക്കുന്നു. പിന്നീട് കുറച്ച് രക്തം യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുന്നു. അനന്തരം അഹ്റോൻ രണ്ട് കൈയും ജീവനുള്ള ആട്ടുകൊറ്റൻ്റെ തലയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് ആ പാപമെല്ലാം ആ ആട്ടുകൊറ്റൻ്റെ മേൽ ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി വിടുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യജാതിയുടെ പാപം തൻ്റെ മേലേറ്റ് പാപത്തെ ചുമന്നൊഴിക്കുന്നതിനെ പ്രതീകാത്മകമായി പ്രദർശിപ്പിക്കുന്നത്രേ. ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോർദാനാറ്റിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച ക്രിസ്തു മനുഷ്യരുടെ പാപം വഹിക്കുന്നുവെന്ന സത്യം നാം അറിയേണ്ടതാണ്. അതറിയുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് രക്ഷ അനുഭവിക്കാൻ നിത്യനായ ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ വഴി. ദൈവത്തിന് സ്തോത്രം. ഇത് വിശ്വസിക്കാൻ സാധിക്കുക, ഇത് അംഗീകരിക്കാൻ സാധിക്കുക. ഇത് ഈ ജിയോമെട്രിയിൽ ആക്സിയംസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, സ്വയം പ്രമാണങ്ങൾ. സ്വയം പ്രമാണങ്ങൾ ആദ്യം അങ്ങ് വിശ്വസിക്കുക. ആ സ്വയം പ്രമാണങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ സ്വയം പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് റൈഡേഴ്സ് പ്രൂവ് ചെയ്യുക. ജിയോമെട്രി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാകും, റൈഡേഴ്സ് പ്രൂവ് ചെയ്യുന്നതിന് ചില ആക്സിയംസ് ഉണ്ട്. ആക്സിയംസ് ആദ്യം അങ്ങ് വിശ്വസിക്കുക. എന്നാൽ ഈ റൈഡേഴ്സ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരികെ നോക്കുമ്പോൾ ഈ ആക്സിയംസ് നമുക്ക് തെളിയിക്കാൻ സാധിക്കും, അത് ശരിയാണ് തെളിയിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. നാം ക്രിസ്തു എൻ്റെ പാപം വഹിച്ചുകൊണ്ട് ക്രൂസിൽ മരിച്ചുവെന്ന് ആദ്യം വിശ്വസിക്കുക. എൻ്റെ പാപമാണ് കർത്താവ് ചുമന്നുകൊണ്ട് പോയത് എന്ന് ആദ്യം വിശ്വസിക്കുക. കുരിശ് ചുമന്നുകൊണ്ട് ഗോകുൽത്താമലയിലേക്ക് കയറിയ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപം വഹിച്ചിരിക്കുന്നത് വിശ്വസിക്കുക. ഞാൻ പാപിയായതുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ക്രിസ്തു വഹിച്ചു എന്ന് വിശ്വസിക്കുക. ക്രിസ്തു പാപം ചെയ്തിട്ടല്ല, ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. നിങ്ങൾ ആര് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതാണ് കർത്താവ് ചോദിച്ചത്? ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരനാണ്. എന്നാൽ ക്രിസ്തു എൻ്റെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ തൂങ്ങി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈകളിലും കാലുകളിലും ആണിയടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ കാലുകളിലും കൈകളിലും ആണിയടിക്കപ്പെടേണ്ടതിന് പകരം എൻ്റെ ശിക്ഷ, ഞാൻ ഏൽക്കേണ്ട ശിക്ഷ ക്രിസ്തു ഏറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ തിരുവിലാവിലേക്ക് കുത്തി എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൻ്റെ പാപപൂർണമായ പ്രവണതകളെയെല്ലാം കർത്താവ് ഏറ്റെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതങ്ങ് വിശ്വസിക്കുക. അത് വിശ്വസിച്ച് കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം നമുക്ക് ലഭിക്കും. അതൊരനുഭവമാണ്. അത് ഒരാൾക്കല്ല, പതിനായിരങ്ങൾക്ക് പോരാ, ലക്ഷോപലക്ഷങ്ങൾക്ക് അനുഭവമായിട്ടുള്ള ഒരു പരമയാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ പാപിയാണെങ്കിലും അവൻ പാപത്തെയോർത്ത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് റോമർക്കെഴുതിയ ലേഖനം 3:24 പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 3:24.
അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്.
നിത്യനായ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സ്തോത്രം.
വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു.
ഗോകുൽത്തായിൽ ക്രിസ്തു പരസ്യമായി നിർത്തപ്പെട്ടിരിക്കുന്നു. പരസ്യമായി ദൈവം യേശു ക്രിസ്തുവിനെ നിർത്തിയിരിക്കുന്നു. ഗോകുൽത്തായിൽ പരസ്യമായി. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന് ശേഷം 3:14 വായിക്കുമ്പോൾ കാണാം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു.
മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ.
സ്തോത്രം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി, അതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ ഗോകുൽത്തായിൽ പരസ്യമായി നിർത്തി. എന്താണ്? അതിൻ്റെ ഒരു നിഴലാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത്. പാളയത്തിൽ എമ്പാടും അഗ്നിസർപ്പങ്ങൾ ഓടി നടന്ന് കടിക്കുകയായിരുന്നു. കടിയേൽക്കുന്നവർ വിഷബാധയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജനം കൂട്ടക്കരച്ചിലായി. മോശ പ്രാർത്ഥിച്ചു. നിത്യസ്നേഹമായി ദൈവം മോശയോട് അരളി ചെയ്തു, നീ പാളയത്തിന് മധ്യത്തിൽ ഒരു കൊടിമരം നാട്ടുക. കൊടിമരത്തിൻ്റെ മുകളിൽ ഒരു താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ നിർത്തുക. ആ സർപ്പത്തിലേക്ക് നോക്കുന്ന ആർക്കും മോചനമുണ്ട്, രക്ഷയുണ്ട്. മോശ ഇത് പറഞ്ഞു. നമുക്ക് ഭാവനയിൽ നിന്ന് കാണാം, ആ മോശ ഉയർത്തിയ സർപ്പത്തിലേക്ക് പലരും നോക്കാൻ മടിച്ചു. കാരണം ഇവിടെ സ്വന്തം ശരീരത്തിൽ വിഷം വ്യാപിച്ചതിന് അങ്ങങ്ങാണ്ട് മുകളിലുള്ള ഒരു സർപ്പത്തിലേക്ക് നോക്കിയാൽ എങ്ങനെ രക്ഷപ്പെടും എന്ന് ആളുകൾ ചിന്തിച്ചു. മനുഷ്യൻ്റെ യുക്തിക്ക് ചേരുന്നതല്ലത്. അങ്ങോട്ട് നോക്കിയാൽ രക്ഷപ്പെടും എന്നുള്ളത് മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ചേരുന്നതല്ല. അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചവർ അവർ മരിച്ചുപോയി. എന്നാൽ സങ്കല്പിക്കൂ, ഒരാൾ മരിക്കാൻ തുടങ്ങുന്ന ഒരാളുടെ പാളയത്തിലേക്ക് ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, സ്നേഹിത, നീ മരിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് നമ്മുടെ പ്രവാചകനായ മോശ ദൈവത്തിൻ്റെ എള്ളപ്പാട് മൂലം ഒരു പിച്ചള കൊണ്ട് സർപ്പത്തി ഉണ്ടാക്കി പാളയത്തിൻ്റെ മധ്യത്തിൽ കൊടിമരത്തിന്മേൽ നാട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ മതി, നിനക്ക് രക്ഷ കിട്ടും. അത് അവൻ വിശ്വസിച്ചു. അവൻ ചെരിഞ്ഞു കിടന്നുകൊണ്ട് മരിക്കാറായ മനുഷ്യൻ, ഏതാണ്ട് അർത്ഥബോധാവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്ന മനുഷ്യൻ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ആ സർപ്പത്തിലേക്ക് ഒന്ന് നോക്കി. എന്തൊരത്ഭുതം! പെട്ടെന്ന് ശരീരം ഉണർവുള്ളതായി, പെട്ടെന്ന് വിഷബാധ മാറി. ഇത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യമല്ലത്. അങ്ങ് ദൂരെ മുകളിൽ ഉയർത്തിയിരിക്കുന്ന ആ താമ്ര സർപ്പത്തിലേക്ക് നോക്കിയാൽ രക്ഷപ്പെടും എന്ന് പറയുന്ന വാക്ക്, ആ വചനം ബുദ്ധിക്ക് ചേരുന്നതല്ല, യുക്തിക്ക് ചേരുന്നതല്ല. എന്നാൽ അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വസിക്കുന്നു ചിലർ, അവരെ രക്ഷ പ്രാപിച്ചു. രക്ഷ പ്രാപിച്ച ആ മനുഷ്യൻ, സങ്കല്പിക്കൂ, അദ്ദേഹം അടുത്ത കൂടാരത്തിലേക്ക് ഓടുകയാണ്. അടുത്ത കൂടാരത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങളാരും മരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ മരിക്കാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ ആ സർപ്പത്തിലേക്ക് നോക്കി, ഞാൻ രക്ഷപ്പെട്ടു. എന്നിൽ നിന്ന് വിഷബാധ മാറി. അത് കേട്ടവർ നോക്കി, അവരും രക്ഷപ്പെട്ടു. പാളയത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടായി. വിഷബാധ മാറി. പൈശാചികൻ്റെ കടിയേറ്റ്, ഘോരസർപ്പമായ പിശാചിൻ്റെ കടിയേറ്റ്, പാപത്തിൻ്റെ വിഷം പൂണ്ട മനുഷ്യർ ഗോകുൽത്തായിൽ ഉയർത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കിയാൽ രക്ഷ പ്രാപിക്കും എന്നുള്ള പരമസത്യം, അതാണ് ഇവിടെ വെളിപ്പെടുന്നത്. സ്തോത്രം. അതാണ് റോമർക്കെഴുതിയ ലേഖനം 3:23-24 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുന്നത്. വീണ്ടും വായിച്ചു കേൾക്കാം.
ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്.
ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്.
വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം
പ്രായശ്ചിത്തമാകുവാൻ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്ത് ആത്മാവിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ, പാപം ചെയ്ത് ആത്മാവിൽ നിർജീവമായിരിക്കുന്ന മനുഷ്യൻ, അവൻ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മാത്രം മതി. പാപം, പാപത്തിന് ശമ്പളം മരണം അത്രേ. ദൈവത്തിന് സ്തോത്രം. പാപത്തിന് ശമ്പളമായ മരണം വാഴുന്ന മനുഷ്യൻ, അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂസിലേക്ക് നോക്കി രക്ഷപ്പെടാം. അത് കേവലം വിശ്വാസം മാത്രം മതി. സ്തോത്രം. എന്നെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പാവങ്ങളെ ഓർത്ത് നെടുവീർപ്പെടുന്നവരാണോ? അയ്യോ, വലിയ പാവങ്ങൾ വന്നുപോയല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവരാണോ? പാവം വന്നുപോയല്ലോ എന്ന് ഓർത്ത് നിരാശപ്പെടുന്നവരാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. നമ്മുടെ പാപത്തിന് ശിക്ഷ യേശു ക്രിസ്തു വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്നു. ദൈവകുഞ്ഞാട് ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്നു. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ സകല പാപങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് മാറും. സകല പാപങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ക്ഷമിക്കപ്പെടും. സകല പാപങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് കഴുകപ്പെടും. അതിനെ നീ ഒന്നും ചെയ്യണ്ട. നീ വിശ്വസിക്കുക മാത്രം മതി. നീ ഒരു പുണ്യപ്രവൃത്തിയും ചെയ്യണ്ട. മനുഷ്യൻ്റെ പുണ്യപ്രവൃത്തികളൊക്കെയും കറ വരേണ്ട തുണി പോലെ എന്നാണ് എസ് ഐ പ്രവചനം പറയുന്നത്. മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളൊക്കെയും കറ വരേണ്ട തുണി പോലെ. ഏതെല്ലാം നീതിപ്രവൃത്തി ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു കറയുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു സ്വയമുണ്ട്, ഒരു ഇഗോയുണ്ട്, അതിൻ്റെ പിന്നിൽ സ്വയം അഹത്വമുണ്ട്, സ്വയം പ്രശംസയുണ്ട്. സ്തോത്രം. മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളൊക്കെയും കറ വരേണ്ട തുണി പോലെ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം നീതിപ്രവൃത്തികൾ ചെയ്താലും നാം രക്ഷിക്കപ്പെടുകയില്ല. നീതിപ്രവൃത്തികളെല്ലാം രക്ഷിക്കുന്നത് വിശ്വാസം മൂലമാണ് രക്ഷ. ഇത് സൗജന്യമായിട്ടാണ് രക്ഷ. ഒരു കൽക്കരി ഖനിയിലെ തൊഴിലാളി ക്യാമ്പൽ മോർഗൻ എന്ന വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ വന്നു. രക്ഷ സൗജന്യമാണ് എന്ന് ദൈവദാസൻ പറഞ്ഞു. കൽക്കരി ഖനി തൊഴിലാളിക്ക് അത് മനസ്സിലായില്ല. നീ ഒന്നും ചെയ്യണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. നീ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി, നിനക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞു. അവന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിനക്ക് രക്ഷ സൗജന്യമായി ലഭിക്കും, നീ ഒരു നീതിപ്രവൃത്തിയും ചെയ്യണ്ട, നീ ഒരു ചെലവും ചെയ്യണ്ട. അവന് മനസ്സിലാകുന്നില്ല. എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ക്യാമ്പൽ മോർഗൻ പറഞ്ഞു, നീ കൽക്കരി ഖനിയിൽ തൊഴിലാളിയല്ലേ, നീ കൽക്കരി ഖനിയുടെ അടിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഞാൻ എലിവേറ്ററിൽ കയറി നിൽക്കും. ആഴത്തിൽ ആഴത്തിൽ പോവുകയില്ലേ, ആഴത്തിലേക്ക് പോകും. അവിടെ നിന്ന് നീ കയറി വരുന്നത് എങ്ങനെയാണ്? ഞാൻ എലിവേറ്ററിൽ കയറി ഇരുന്നാൽ മതി, ഞാൻ കയറി വരും. അപ്പോൾ നീ ഇറങ്ങുന്നതിനും കയറുന്നതിനും നിനക്കൊരു ചെലവും വേണ്ടേ? വേണ്ട, അത് കമ്പനി ചെയ്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ക്യാമ്പൽ മോർഗൻ എന്നോട് പറഞ്ഞു, സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ നീ ഒരു ചെലവും ചെയ്യാതെ കൽക്കരിയുടെ അടിയിലേക്ക് ഇറങ്ങി പോകുന്നു, നീ ഒരു ചെലവും ചെയ്യാതെ കൽക്കരിയുടെ മുകളിലേക്ക് കയറി വരുന്നു, എലിവേറ്ററിൽ കയറി നിൽക്കുന്നു. അതുമാത്രം നീ അത്രേ ചെയ്യുന്നുള്ളൂ, എലിവേറ്ററിൽ കയറി നിൽക്കുന്നു. സ്തോത്രം. എലിവേറ്ററെല്ലാം ചെയ്തുകൊള്ളു. കർത്താവിന് സ്തോത്രം. അവനിപ്പോൾ മനസ്സിലായി. പെട്ടെന്ന് അവൻ്റെ മുഖം തെളിഞ്ഞു. അവൻ്റെ ശരീരത്തിൽ കൂടി തന്നെ ഒരു ശക്തി ആവരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അവൻ അറിയാതെ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കൽക്കരി തൊഴിലാളിക്ക് ഉണ്ടായ അനുഭവം അത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുതകൃപയാൽ കർത്താവായ യേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നമുക്ക് നീതിദാനം ലഭിക്കും. സൗജന്യമായി നമുക്ക് നീതിമാനാകാം. ദൈവത്തിന് സ്തോത്രം. എത്രയോ ആളുകൾ ഈ സൗജന്യമായ നീതിദാനം അനുഭവിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്. ജോൺ വെസ്ലി അമേരിക്കയിൽ പോയി സുവിശേഷം പറഞ്ഞിട്ട് പോകുന്നു. അദ്ദേഹം പറഞ്ഞു, ഐ വെന്റ് ടു അമേരിക്ക ടു കൺവേർട്ട് ദ ഇന്ത്യൻസ് ദർ. അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെ മാനസാന്തരപ്പെടുത്താൻ ഞാൻ അമേരിക്കയിലേക്ക് പോയി. ഓ, ഹൂ ക്യാൻ കൺവേർട്ട് മീ, എന്നെ ആര് മാനസാന്തരപ്പെടുത്തും? ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം വെയിൽസിൽ വന്നു. ആ പശ്ചാത്താപമുള്ള അനുതാപമുള്ള ഹൃദയത്തോടെ അദ്ദേഹം അവിടെ തിരുവചനം പറഞ്ഞു. വെയിൽസിൽ വലിയ ആത്മീയ ഉണർവുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ സിരകളിൽ കൂടെ ഒരു ശക്തി പായും നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ പാപങ്ങളെല്ലാം യേശു ക്രിസ്തു ഏറ്റെടുത്തു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി നിങ്ങളോട് ചെലവ് ചെയ്യണ്ട എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. കാഴ്ച കൊണ്ടോ നേർച്ച കൊണ്ടോ ഒഴിപാട് കൊണ്ടോ പാപം മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പുണ്യപ്രവൃത്തികളുണ്ട്, നിങ്ങളുടെ പാപം മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ യേശുക്രിസ്തുവിനോട് താവേ, ഞാൻ പാപി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങൾ കഴുകുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. വിശ്വാസത്തോടെ ക്രിസ്തുവിനെ ക്രൂസിലേക്ക് നോക്കാം. കർത്താവിന് സ്തോത്രം. വിശ്വാസത്തോടെ ക്രൂസിലേക്ക് നോക്കുമ്പോൾ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അരിച്ചു കയറുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. വചനം കേട്ടു, മാനസാന്തരപ്പെട്ടു, പക്ഷേ ഈ മർമ്മം എനിക്ക് പിടികിട്ടിയിരുന്നില്ല. എന്നാൽ തുടർന്ന് വചനം നിരന്തരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സൗജന്യമാണ് രക്ഷ എന്ന്, നീതീകരണം സൗജന്യമാണ് എന്ന്. അന്ന് ഗീവ്രിസദായുടെ ഊട്ടും പിന്നെ മൂന്ന് വൈദ്യങ്ങളുടെ നേർച്ചയും പിറവംപള്ളിയിലെ നേർച്ചയും കുന്നുകുട്ടിപ്പള്ളിയിലെ നേർച്ചയും കുന്നുകുട്ടിപ്പള്ളിയിലെ ഭണ്ഡാരത്തിൽ പാമ്പും പുറ്റും ഇട്ട് മനുഷ്യരൂപം മനുഷ്യൻ്റെ ആൾ രൂപം ഇട്ട് അങ്ങനെയുള്ള നേർച്ചകളും എല്ലാമായി കഴിഞ്ഞിരുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. എന്നാൽ അത്ഭുത സ്നേഹം വന്നു എന്നെ സ്വാധീനപ്പെടുത്തി. ക്രൂസിലെ സ്നേഹം വന്ന് എന്നെ കീഴ്പ്പെടുത്തി. എൻ്റെ അന്ധവിശ്വാസങ്ങളെല്ലാം നിശേഷം മാറ്റിത്തന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് സത്യസമാധാനം കടന്നു വന്നു. യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. എന്തൊരത്ഭുത സംഭവമായിരുന്നു അത്. എന്തൊരത്ഭുത അനുഗ്രഹമായിരുന്നു അത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഈ അനുഗ്രഹം പ്രാപിക്കാം. നീ എൻ്റെ നീതിമാൻ വിശ്വാസത ജീവിക്കും. നീതിമാനായി തീരുക. ഒരു നീതിമാനായി തീരുവാൻ നിങ്ങളിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പോൾ പിന്നീട് നിങ്ങൾക്കൊരു പുതിയ ജീവിതം ലഭിക്കും. പുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നത് അതിനും പറയുന്നു. സ്തോത്രം. അങ്ങനെ നീതിമാനായി നിങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരുടെ കൂടെ മധ്യാകാശത്തിലേക്ക് പറന്നു വരാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ആ മഹത്സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അവിടുന്ന് ക്രൂസിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് ക്രൂസിൽ മരിച്ചത് എൻ്റെ പാപം മോഹിച്ചുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന് നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയുക. അനുഗ്രഹം പ്രാപിക്കുക, നീതിവാനായിത്തീരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അവിടുത്തെ കൃപയുടെ വചനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ കരുണയ്ക്കും ദയയ്ക്കുമായി സ്തോത്രം. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് തന്നതിനായി സ്തോത്രം. ആദ്യത്തെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളിത് ആദരവിൻ ഭാഗം തീരുമാനിക്കുന്നു. ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയെന്ന് ഞങ്ങളോരോരുത്തരും തീരുമാനിക്കുന്നു. അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.